അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കൂട്ടിക്കൊണ്ട് വന്ന എല്ലാ വിലപ്പെട്ട ജീവിതങ്ങൾക്കായി നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എമോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വേണ്ടി അപ്പത്തെ വാഴ്ത്തി നുറുക്കിയ കർത്താവ് ഇന്ന് രാത്രി വചനത്തെ വാഴ്ത്തി നുറുക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. മുഖവരിയായി ഞാൻ ഒരു വാക്യം വായിക്കാൻ താല്പര്യപ്പെടുന്നു, അതിനുശേഷം വിഷയത്തിലേക്ക് കടക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം.
ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസേ യൂദാ ശിമോൻ എന്നിവരും സഹോദരനുമായ തച്ചനല്ലയോ?
ഇവൻ തച്ചനല്ലയോ? Isn't he a carpenter? Praise the Lord. എന്റെ കർത്താവ് ഇന്നേക്ക് 2000 വർഷം മുൻപ് ജോസഫ് എന്ന തച്ചുപണിക്കാരൻ ശാലിയിൽ ഒരു തച്ചനായിട്ടിരുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്ലീസ് അല്ലാതെ അവൻ അന്തം തച്ചനായിരുന്നു. ഇന്ന് രാത്രി ദുബായിലെ പ്രദേശത്തും അവൻ തച്ചനായിരിക്കുന്നു. പ്ലീസ് അല്ലാതെ ജീവിതങ്ങളെ പണിതെടുക്കുവാൻ ജീവിക്കുന്ന തച്ചുപണിക്കാരനായി അവന്റെ കരം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ കരക്കുന്ന സഹോദര സഹോദരിയെ, നിന്റെ ജീവിതത്തിന്റെ കടമകളെ പങ്കെടുക്കുവാൻ, നിന്റെ ജീവിതത്തിലെ പോരായ്മകളെ പങ്കെടുക്കുവാൻ ഇന്ന് രാത്രി തച്ചന്റെ കരം നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പലപ്പോഴും എന്റെ ഭാവിയിൽ കാണാറുണ്ട്, നസറത്തിലെ തച്ചുപണിശാലയിലേക്ക് 30 വർഷക്കാലം ഹല്ലേലൂയ യേശു എന്ന തച്ചുപണിക്കാരൻ ആശാരി തച്ചൻ തച്ചുപണി ചെയ്തുകൊണ്ട് തന്നാളുകളിൽ അറിയ എത്രയോ ഉരുപ്പടികൾ ആശാരിയിലേക്ക് കയറിപ്പോയി. ഞാൻ ചിലപ്പോ ഇരുന്നിങ്ങനെ ചിന്തിക്കും, ആമേ, ഊരിയ കോടാലി, പിടി ഊരിയ വിചാത്തി, ഊരിയ ചെലവ, കിറുകിറാന്ന് വെക്കുന്ന കസാര, ആടുന്ന ബെഞ്ച്, ഇങ്ങനെ ഓരോ സാധനവുമായിട്ട് മനുഷ്യൻ ഇങ്ങനെ കയറി ചെല്ലുക. ഏത് സാധനമായാലും അറ്റ ഒറ്റം തീർത്തേ ആ പണിശാലിയിൽ ഇറങ്ങി അവൻ അവന്റെ കരം തൊട്ട ഒരു ഉരുപ്പടിയും ഹല്ലേലൂയ അറ്റകുറ്റം തീരാതെ കൊടുത്തില്ല. പക്ഷെ ഒരു കാര്യം, നസറത്തിൽ മുഴുവൻ ഓടി നടന്ന് ഊരിയ കോടാലിയുണ്ടോ, പിടി ഊരി കത്തിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നടന്നവനല്ല എന്റെ കർത്താവ്. അവന്റെ ശാലിയിൽ കൊണ്ടു കൊടുത്തതില്ല, മനസ്സോടെ ഏൽപ്പിച്ചതില്ല, ഹല്ലേലൂയ, അവനെ വിശ്വസിച്ച് ഏൽപ്പിച്ചതില്ല, കേടുപാട് തീർത്ത് അവന്റെ ശാലിയിൽ പുറത്തിറങ്ങി. ഇന്ന് രാത്രിയും അവന്റെ കരങ്ങളൊക്കെ തച്ചുപണി ചെയ്യുന്ന ചില ജീവിതങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ മുഖവരിയായി വാക്യം വിളിച്ചത്. ദൈവത്തിന്റെ ആത്മാവ് നിരക്ഷരമായിട്ട് പറയുന്നു, ആമേൻ, ഇന്ന് രാത്രി അവന്റെ കരസ്പർശനം സഹോദരന്റെ ജീവിതത്തിൽ ആവശ്യമാണ്. ഞാനതിൽ മാനസികമായി തകർന്നിരിക്കുക, മടങ്ങി പോയാൽ എന്താ എന്ന് ചിന്തിക്കുക, ജീവിതം അവസാനിപ്പിക്കാൻ എന്താന്ന് ചിന്തിക്കുക, ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ വേലിയേറ്റത്തിന് മുൻപിൽ അമീന്റെ കാലടികൾ ഇതിന് അത്ര ഞതമിക്കൊണ്ടിരിക്കുക. നിന്നോടാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. അമീന്റെ പണിയുവാൻ കുടുംബജീവിത തകർന്നവർ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഞാൻ വെറുതെ പറയില്ല, ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന കാര്യങ്ങളെ തൊട്ടുപറഞ്ഞുവിടുകയാണ്. മനോഹരമായ കുടുംബജീവിത സ്വപ്നം കണ്ട് ഇറങ്ങി തിരിച്ചു പാളിപ്പോയി. ഋഷഭ് ഛന്ദസ്യ നേരെ ശ്രദ്ധിക്കാഷ്യ അതിന്റെ ഏപ്പം നല്ലാണി ഇന്ന് രാത്രി ആടിക്കൊണ്ടിരിക്കുക. ആ നിനക്ക് വേണ്ടി കരുതും എന്ന് നിശ്ചയിക്കുന്നു. നിന്റെ ഭവനമാകുന്ന കൂടാരം ഇടിഞ്ഞുകൊണ്ടിരിക്കുക. സഹോദരി, ഇന്ന് രാത്രി നിന്നെ പണിയുവാൻ തച്ചന്റെ കരം നമ്മുടെ മധ്യത്തിൽ ശക്തിയോടെ വ്യാപിക്കുന്നു. സാമ്പത്തികമായി ഹല്ലേലൂയ, സാമ്പത്തിക പരാധീനത നേരിടുന്ന ചില സഹോദരന്മാരെ ഇവിടെ ഇരിക്കുന്നത്, ആര് നിനക്ക് വേണ്ടി വാതിൽ തുറക്കും എന്ന് നീ ചിന്തിക്കുന്നു അല്ലേ? ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവന്റെ കൈ. ഹല്ലേലൂയ. ഇരിക്കുന്ന കസറയിൽ കൊണ്ട് വിശ്വസിക്കാം. ആരും അതക്കാതോണം തുറക്കുന്നവന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചരിക്കുന്നു. അവൻ തുറന്നാൽ ആരടക്കും? ഞാൻ പ്രവർത്തിക്കും, ആര് തടക്കും? സ്വന്തക്കാരും പ്രവർത്തിക്കത്തില്ല. സ്വന്തക്കാര് പ്രവർത്തിക്കും, ഞാൻ ചെയ്യോട്ട് പോകുന്നത്. ആങ്ങളെ സഹായിക്കും, ചേട്ടത്തി സഹായിക്കും, ചേട്ടൻ സഹായിക്കും. ഇല്ല, സഹായിക്കാൻ കഴിവുള്ളവൻ ഒരു അവനാണ് നസ്രയത്തിലെ ദക്ഷിണ പറഞ്ഞല്ല ഭാഗം കിട്ടത്തി. വേറെ ഒറ്റ ആശാരിക്കും പണിയുവാൻ വയ്യ എന്ന് പറഞ്ഞ തടഞ്ഞ തടികൾ സകല പാഴ്ലടിയും ഉണങ്ങി കൊട്ടടിച്ചത് ഹമേ മയക്കമില്ല, മയമില്ലാത്തത്, മുഴുവൻ വെള്ളയായത്, ഊറാകുത്തി പൊടിയാൻ തുടങ്ങിയത്, ഇതെല്ലാം അവന്റെ ശാലയിൽ വന്ന് ഉരുപ്പടിയായി മാറ്റപ്പെട്ടു. നിന്നെ വേറെ ആർക്കെങ്കിലും പണിയാൻ സാധിച്ചോ സഹോദര? ഹമീൻ ഇപ്പൊ സാക്ഷ്യം കേട്ടില്ല, ഗോവിലെ കുടുംബത്തിൽ പണിയാതെ ഉറങ്ങുത്തി ചെതുക്കിച്ചു പോകേണ്ടൊരു ജീവിതം. വഴിക്ക് കിടന്നൊരു ഉപദേശിയുടെ വാക്കുപയോഗിച്ച് സ്വർഗം പണിതു. ഇന്ന് രാത്രി ജീവിതങ്ങൾ ഞാൻ ജീവിതങ്ങളെ പണിയാൻ കഴിവുള്ളതാണല്ല, പക്ഷെ എന്നെ പണിതവന് നിന്റെ പണിയുമായി എനിക്ക് സംശയമില്ല. മക്കളെ കാട്ടി മറിയൊഴിച്ചു മറിഞ്ഞ് നിന്റെ പണിതവനായി. അവൾ ഇങ്ങനെ പറയും, എന്നെ പണിയുവാൻ ഒരു കരത്തിൽ കഴിയില്ല. അവനത് ചെയ്തു, അവനത് ചെയ്തു. ഒരു കുറവ് പറയാൻ ഇല്ലാത്ത പോലെ കർത്താവ് അത് ചെയ്തു. ചെയ്യുമോ, എനിക്ക് വേണ്ടി ചെയ്യുമോ എന്ന് ചോദിക്കുന്ന സഹോദരി നിന്നോട് പറയുന്നു, He will do that for you. ഇന്ന് രാത്രി അത് ചെയ്യുവാൻ കർത്താവ് വിശ്വസിക്കുന്നു. Deuteronomy chapter 3 verse 25 avathana pustakam ellam edukkana because that's the text
yan karuniyanna jordan akrele nalla desham manoharamaya parvathum lebanonum onnu kandukollate ennu paranju ennal yehova ningale nimuthu ennor kovichirunnu ente apeksha kettadumilla yehova ennor madi ee karyathe kurichu ennor samsarikkarade ഫിസ്കയുടെ മുകളിൽ കയറി തലവൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കിക്കാണ്ട ഈ യോർദാൻ നീ കടക്കയില്ല. യോശുവയോട് കൽപ്പിച്ചു, അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്ക, അവൻ നായകനായി ജനത്തെ അക്കരെ കടത്തും.
ഈ വേദഭാഗം പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ വേദഭാഗം മാത്രം ഒന്ന് അവതരിപ്പിക്കട്ടെ. വലിയവനായ ദൈവം അഥവാ സർവശക്തനായ ദൈവം ഒരു വലിയവനായ പ്രവാചകനായ മോശയ്ക്ക് ഒരു വലിയ ശിക്ഷ കൊടുക്കുന്ന വേദഭാഗമാണ് നാം വായിച്ചത്. ആവർത്തിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോട്ടെ. Praise the Lord. വലിയവനായ ദൈവം, a great God, giving a unique prophet a great punishment. എന്തിനാണ് ദൈവം മോശയെ ശിക്ഷിച്ചത്? മോശയെ ശിക്ഷിക്കത്തക്കോളം അവൻ എന്ത് ചെയ്തു? Praise the Lord. മൂന്ന് പ്രധാന തെറ്റുകളാണ് മോശ ചെയ്തത്. നമ്മുടെ ഭാഗത്ത് അത് ഉണ്ടാകാതിരിക്കട്ടെ. ഒന്ന്, പാറയെ അടിക്കാൻ, പാറയോട് കൽപ്പിക്കാൻ ദൈവം മോശയോട് പറഞ്ഞു. യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിന്റെ നിഴലായ തീക്കൻ പാറയോട് കൽപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവം മോശയോട് കൽപ്പിച്ചു. എന്നാൽ പാറയോട് കൽപ്പിക്കും മോശ എന്ന് പറഞ്ഞപ്പോൾ അവൻ വാടിയെടുത്ത് മോശ പാറയെ അടിച്ചു. ദൈവത്തിന്റെ കൽപ്പന അതെത്ര നിസ്സാരം എന്ന് നിനക്ക് തോന്നിയാലും, ദൈവത്തെക്കാൾ അല്പം കൂടെ ബുദ്ധിമാനാണെന്ന് ദുബായ് ഇരുന്നോട് നിനക്ക് ചിന്തിച്ചാലും, ആമീൻ. ദൈവത്തിന്റെ കൽപ്പനയാണ് മനുഷ്യന്റെ കോപത്തെ
പോഷത്തിനേക്കാളും.
ദൈവം പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുള്ള സകല ജീവിതങ്ങളും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടു. അതിന് എനിക്ക് ഏറെ തെളിവൊന്നും വേണ്ട. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, എന്റെ അഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. കഴിഞ്ഞ 60 വർഷക്കാലമായി ഞാനൊരു ദൈവവൈദ്യനാണ്. എന്റെ 13-ാമത്തെ വയസ്സിൽ സ്വർഗം എന്നെ പരിശുദ്ധാത്മാവ് നിറച്ചു. ഞാൻ അന്ന് മുതൽ ദൈവത്തെ അന്യഭാഷയിൽ ആരാധിക്കുന്നു. തമ്പരടിച്ചപ്പോഴോ പെന്തക്കോസ്തിലോ കൺവെൻഷൻ യോഗത്തിലോ കാത്തിരിപ്പ് യോഗത്തിലോ അല്ല, നിക്കോസൻ സ്കൂളിൽ, അതായത് ഒരു മാത്രമാ പള്ളിക്കൂടത്തിൽ തന്നെ ഇരുന്ന് ചാപ്പലിൽ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ത്രിത്വത്തിൽ മൂന്നാമനായി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പട്ടണോ പകലുമോ എന്നെ ഓർക്കുന്ന സത്യമാണ്. ദൈവത്തിന്റെ അത്യന്ത ശക്തി എന്റെ എല്ലാ ഞാനുകളിലേക്കും വ്യാപരിച്ചു. അതിനുശേഷം ഞാൻ സ്കൂളിൽ പോയി, കോളേജിൽ 15 വയസ്സിൽ ഞാൻ കോളേജിൽ ചേർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും പരിശുദ്ധാത്മ ശക്തിയാണ് എന്റെ ജീവിതത്തിലേക്ക് ആവർത്തിക്കപ്പെട്ടു. ഞാൻ നടക്കുന്നത് കോളേജിലാണോ എന്ന് ഞാൻ സംശയിച്ചൊരു സമയമാണ്. എന്റെ ചുറ്റുപാട് വെച്ചിരുന്ന ജീവിതങ്ങളോട്, ജീവിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച്, ജീവിതങ്ങൾ പണിയുന്ന അച്ഛനെ കുറിച്ച് വാതോരാതെ പ്രസ്താവിക്കാൻ
കഴിയും.
കഥാവിനെ കുറിച്ച് പറയാൻ എനിക്ക് മൈക്കിന്റെ ആവശ്യമില്ല, കഥാവിനെ കുറിച്ച് പറയാൻ എനിക്ക് സ്റ്റേജിന്റെ ആവശ്യമില്ല, എനിക്ക് നോട്ടീസ് വേണ്ട. കർത്താവിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അവനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. സുവിശേഷം എങ്ങനെ നിർബന്ധമാക്കണമെന്ന്. ഹല്ലേലൂയ. ഞാൻ ബി എ പാസ്സായ ഉടനെ ഹല്ലേലൂയ. എനിക്ക് IAS പാസ്സായ ഒരു ബ്രദറുണ്ട്. ബ്രദർ എന്നെ നിർബന്ധമായിട്ട് പറഞ്ഞു, നീ IAS പോണം, കാരണം റൈറ്റ് ത്രൂ യുവർ ഹാവിംഗ് ഹയർ മാർക്ക് ദാൻ ഐ ഹാഡ്. എന്നേക്കാൾ മാർക്ക് വാങ്ങിച്ച് പാസ്സായ സ്ഥിതിക്ക് നിനക്ക് IAS എടുക്കാൻ ഒരു പ്രയാസമില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? അവ എനിക്ക് കർത്താവിന്റെ വേലയ്ക്ക് പോണമെന്ന് ഏറെ ആഗ്രഹം തോന്നി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പിതാവിനോട് പറഞ്ഞു, ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പേ, അതായത് വിളിയെ കുറിച്ച് നിശ്ചയം പ്രാപിക്കുന്നതിന് മുമ്പേ അതിനെ കുറിച്ച് പ്രാർത്ഥിക്കാൻ കുറച്ച് സമയമെടുക്ക്. ആ സമയത്ത് അടുത്ത സ്കൂളിൽ ടീച്ചേഴ്സ് ഇല്ലാതെ കഷ്ടപ്പെടുന്നു. മാത്തമാറ്റിക്സ് സയൻസ് കിട്ടാൻ വലിയ പ്രയാസമാണ്, എസ്പെഷ്യലി ലേഡീസ്. അതുകൊണ്ട് 3 മാസമായി അവരുടെ ബില്ല് പാസ്സാകാതിരിക്കുന്നു, നീ ഒന്ന് പോയി സഹായിച്ചു കൊടുക്ക എന്ന് പറഞ്ഞു. ശരി, അതിനിടയ്ക്ക് ദൈവശബ്ദം കേൾക്കാമല്ലോ എന്ന് കണ്ട് ഒരു ഹൈസ്കൂൾ, കോൺവെന്റ് ഹൈസ്കൂളില് ഞാൻ ടീച്ചറായിട്ട് കയറി. കൃപയാൽ 8 മാസമേ പഠിപ്പിക്കാൻ ഇടയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഥാമാസത്തിൽ കഥാവിന്റെ ഇമ്പമേറിയ ശബ്ദം, അധികാരത്തിന്റെ ശബ്ദം, വിളിയുടെ നിയമനത്തിന്റെ ശബ്ദം എന്റെ കർമ്മപദങ്ങളിൽ പതിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരെ അയക്കുന്നു, ആർ എനിക്ക് വേണ്ടി പോകും? എനിക്ക് വേണ്ടി ആര് പോകും? ആ ശബ്ദം പലയാർത്തി ജീവിതത്തിൽ കടന്നു വന്നു. എനിക്ക് വേണ്ടി ആര് പോകും ചോദിച്ചതിന്റെ അർത്ഥം, ലോകത്തിന്റെ എല്ലാ തുറകളിൽ പോകാൻ ആളുണ്ട്. ദുബായ് പോകാൻ, അബുദാബി മസ്കറ്റിൽ പോകാൻ, നേഴ്സായിട്ട് ഹലിനെ കല്യാണം കഴിച്ചില്ലെങ്കിലും സൗദി അറേബ്യയിൽ പോകാൻ പെൺപിടാൻ തയ്യാറാ. കർത്താവിന്റെ വേലയ്ക്ക് പോകാൻ ആളില്ല. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, ശമ്പളമില്ലാത്ത ജോലിക്കായി, ഡെസിഗ്നേഷൻ ഇല്ലാത്ത ജോലിക്കായി, അവധിയില്ലാത്ത ജോലിക്കായി, ഹലില്ല ഇൻക്രിമെന്റ് ഇല്ലാത്ത ജോലിക്കായി ആര് പോകും? ആമേൻ. ലോകത്തിന്റെ എല്ലാ തസ്തികയിലും ആൾ ഇട്ട് ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ഒരൊറ്റ തസ്തികയുള്ള ആരുടെയും സുവിശേഷ വേലക്കാരി. ഞാൻ പറഞ്ഞി എന്നെ മതിയോ, എന്നെ മതിയോ എന്ന് എനിക്ക് അറിയത്തില്ല. പ്രായമില്ല, ബൈബിൾ സ്കൂളിൽ അങ്ങനെ പഠിച്ചിരുന്നില്ല, വേദപുസ്തകം എനിക്ക് അറിഞ്ഞുകൂടാ. ആകെ എനിക്ക് കൈ മുതലായിട്ട് ഒന്നേ ഉണ്ടായിരുന്നു, ഐ ലവ് ദ ലോർഡ്. നീ വിളിച്ചാ ഞാൻ വരാം, എന്നെ മതിയോ എന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങി വരാൻ പറഞ്ഞു. ഒരൊറ്റ സെക്കൻഡ് ഞാൻ ചോദിച്ചു, കർത്താവേ എന്റെ ജോലി എന്ത് ചെയ്യണം? യു റിസൈൻ യുവർ ജോബ്. നിന്റെ ജോലി രാജിവെക്കാം. ഹല്ലേലൂയ. ഇന്നെന്ന പോലെ ശബ്ദം എന്റെ കാതുകളിൽ മുഴങ്ങുകയാണ്. എത്ര മാസങ്ങൾ കർത്താവ് ആമേൻ എന്നെ സുവിശേഷ വേലയ്ക്കായിട്ട് വിളിച്ചു വേർതിരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭാര്യവർക്കവരൊന്ന് പോകാമെന്ന് വിചാരിച്ചില്ല, എണ്ണപ്പെട്ട പ്രവാചകന്മാരെ കണ്ടെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചില്ല. അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പള്ളിക്കൂടത്തിൽ ഇന്നും ഇരുന്നേ. അന്ന് ഞാൻ ജോലി രാജിവെച്ചു. ദൈവത്തിന് സ്തോത്രം. രണ്ടു ദിവസം ഉപോസിച്ച് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചില്ല. അപ്പനോട് അമ്മയോട് ചോദിക്കാമെന്ന് വിചാരിച്ചില്ല. അവൻ എന്നെ വിളിച്ചു. വൻ ക്രിയായ നിർണാടു പെണ്ണുങ്ങളെ വിളിച്ചുറങ്ങി ഞാൻ പോവാന്ന് പറഞ്ഞു. 3,000-4,000 കൊടുത്ത് ഓരോരുത്തർ പള്ളിക്കുട്ടി ജോലി വാങ്ങിക്കുക. കയ്യിലിരുന്ന ജോലി എന്തിനാ കളഞ്ഞെന്ന് ചോദിച്ചു. അത് മാത്രമല്ല, അപ്പനോട് അമ്മയോടും ഒക്കെ ചോദിക്കണ്ടായിട്ട് ജോലി കളയുമ്പോൾ എനിക്ക് ചിരി വരിക. എന്തിനാ അപ്പനോട് അമ്മയോടും ചോദിക്കുന്നത്? അവരെന്നെ വളർത്തുന്നുള്ള ശരിയാ, പഠിപ്പിച്ചുള്ള ശരിയാ. രണ്ടുപേരും എനിക്ക് വേണ്ടി മരിച്ചില്ല. എനിക്ക് വേണ്ടി മരിച്ചത് കർത്താവ്. മരിച്ചവൻ ജീവൻ കൊടുത്തവൻ, യൗവനത്വം ഊറ്റി തന്നവൻ. അവനായിരുന്നു ചോദിച്ചത്, എന്റെ യൗവനം കൊടുക്കാമോ? വയ്യാന്ന് പറയാൻ ഞാനാരാ? എന്റെ യൗവനം ഞാൻ അവന് വേണ്ടി എറിഞ്ഞു കൊടുത്തു. പലരും പറഞ്ഞു, അപ്പനും അമ്മയുള്ളപ്പോൾ കൊള്ളാം, അവന് മരിച്ചു കഴിഞ്ഞാൽ ആര് നോക്കും? എനിക്ക് പറയാൻ തോന്നിയത്, ഹമേ ഇന്ത്യൻ പട്ടാളത്തിലെ ജവാന് പോലും വാർദ്ധക്യകാല മനുഷ്യനുണ്ട്. അങ്ങനെയാണെങ്കിൽ ടെൻഷൻ മറിക്കാതെ മാറത്തില്ലെന്ന് പറഞ്ഞു. അവന്റെ പട്ടാളത്തിൽ ചേർന്നേച്ച് എന്റെ 19 വയസ്സിലെ യൗവന രക്തം അവന്റെ പട്ടാളത്തിൽ ഊറ്റി കൊടുത്തേച്ച് വയസ്സാം കാലത്തിൽ നോക്കിയില്ലെങ്കിൽ ഹല്ലേലൂയ ഹമേ ഇന്ത്യൻ പട്ടാളത്തിൽ പോലും ഇല്ലാത്ത ഹല്ലേലൂയ ഒരു നിയമമാണ്. അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ച് ലോകത്തിലൊന്ന് സാക്ഷിച്ചിട്ടേ ഞാൻ റിട്ടയർ ചെയ്തോളെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പൈതൽ ഹല്ലേലൂയ. എന്റെ ബ്രദർ IAS കാരനായിട്ട് ഇവിടെ ചുഴാനത്ത് ഏജി ആയിട്ടിരിക്കുന്ന സമയത്ത് ആമീൻ ഞാൻ കർത്താവിന്റെ വേലയ്ക്കായിട്ട് നടക്കുക. അപ്പൊ എന്നോട് പറഞ്ഞു, ഡീ ഞാനിവിടെ നല്ല പൊസിഷൻ ഇരിക്കുമ്പോൾ നീ ഇങ്ങനെ ഒരു വെടിക്കാന്റെ സംഖ്യയൊക്കെ തൂക്കി നടന്നാ അതിന് പേര് മാനക്കേട. നീ പോലെ എത്ര പൈസ വേണമെങ്കിൽ തരാം, ഞാൻ പൈസ ഇറങ്ങിയതല്ല. ആമീൻ ആരുടെ പൈസ ഇല്ലാതെ 65 വർഷം ദൈവം നടത്തി. ഒരു പേഴ്സണും നടക്കാതെ വിശ്വസ്തരുടെ അവരെ തേടുന്നവൻ ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല. വേല കൊണ്ട് നിന്നെ ജീവിപ്പിക്കുവാൻ സ്വർഗം വിശ്വസ്തനാണ്. എന്റെ കൂടെ അന്ന് പള്ളിക്കൂടത്തി കേറിയ ഒരു സഹോദരി ഈടെ എന്നെ വഴിക്ക് വെച്ച് കണ്ടു. എന്നോട് പറഞ്ഞു, എന്റെ കുഞ്ഞുമാളെ അന്ന് എന്തിനാ റിസൈൻ ചെയ്തു പോയേ? അമേൻ. റിസൈൻ ചെയ്യാതിരുന്നെങ്കിൽ ഇപ്പൊ ഡി യു ആയിട്ട് റിട്ടയർ ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞു അന്ന് റിസൈൻ ചെയ്തതുകൊണ്ട് റിട്ടയർ ചെയ്യാതെ കഴിക്കും. എന്നെ ഇവിടെ പള്ളിക്കൂടത്തിൽ കയറിയ സകലിനെ റിസൈൻ ചെയ്തു. 65 വയസ്സിൽ ആരും മിനിസ്ട്രിയിലുണ്ടോ? ഞാൻ മാത്രമേ ഉള്ളു പച്ചരി പോലാണ് പ്രസംഗിക്കുന്നത്. അത് മാത്രമല്ല സകലത്തും ഞങ്ങളുടെ കേരളത്തിൽ സമരമാ. സമരമില്ലാത്ത ഒറ്റ ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങളുടെ യജമാനൻ അവകാശങ്ങൾ അറിഞ്ഞു തരുന്നവരാണ്. പിടിച്ചു പറിക്കണ്ട, അത്ര നല്ല യജമാനെ പിൻപറ്റുവാൻ ഭാഗ്യമുള്ളത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. എന്റെ പകർന്നൊരു വലിയ പ്രയാസമായിരുന്നു. അമ്മേ എന്റെ പിള്ളേരെ എവിടെ കൊണ്ട് കല്യാണം കഴിക്കുമെന്ന് എന്നെ ചോദിച്ചടി എന്താ കോസി നല്ല പലരും അതുകൊണ്ടാ അമ്മി ഇരിക്കുന്ന പിള്ളേരെ കൂടെ കെട്ടിച്ചേച്ചത്. സഹോദരി കേട്ടിക്കത്തില്ല, കുറെ വട്ടം കറങ്ങി വരുന്നവരെല്ലാം ചാപ്പ് കുടിച്ചേച്ച് പോകല്ലോ കേട്ട് നടക്കത്തില്ല. ചൊവ്വേനെ കെട്ടിക്കണോ കർത്താവിന്റെ പുറകെ നടക്ക. എന്റെ പ്രധാനങ്ങൾ ചോദിച്ചെടി നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് പിള്ളേരെ കെട്ടിക്കാൻ പറ്റുമോ? ബന്ധക്കോശ നല്ല പിള്ളേരുണ്ടോ? ഞാൻ പറയും ബന്ധക്കോശനെ ഉള്ളല്ലോ നല്ലത്, വേറെ കണ്ട് കിടക്കുന്നു. ഒരു സ്മോൾ അടിക്കാത്തതോ വലിക്കാത്തത് അമേ വേറെ എവിടെ കിടക്കുന്നത്? പുള്ളി ഇങ്ങനെ വാച്ച് ചെയ്തോണ്ടിരുന്നു. അമേ അവസാനം എന്റെ കുഞ്ഞുങ്ങളെ രണ്ടു പേരെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് വേൾ ബാങ്ക് ഇത് എഴുത്തായ ചെടി നിന്നെ അത്ഭുതകരമായിട്ട് നടക്കുന്നത് കണ്ടിട്ട് ബന്ധക്കോശിലേക്ക് ചേർന്നാൽ എന്താണ് ഇപ്പൊ തോന്നുന്നത്? പുള്ളിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല, ബന്ധക്കോശി ചെന്ന കട തന്റെയാണ് വേണം. അമീൻ തഞ്ചാവണേയുള്ളൂ ആയുസ് നഷ്ടമാക്കാനുള്ള ദൈവത്തിന്റെ പൈതലി ദൈവത്തെ രുചിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ പ്രായത്തിനെ ഇവിടെ കറങ്ങാൻ തീരുമാനിച്ചത്. ഹാലേലൂയ. ദൈവം പോരാത്തവനാണ്. ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ പമ്മി ഇരുന്ന കാര്യങ്ങളാണ് വിചാരിക്കുന്നതെങ്കിൽ കമാണോ ഹാലേലൂയ. സത്യത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി നിത്യനില മാറ്റമില്ലാത്ത ദൈവം മാനിക്കുവാൻ വിശ്വാസം. സ്വർഗത്തിലെ ദൈവം മോശിച്ച് ഒരു വലിയ ശിക്ഷ കൊടുത്തു. ദൈവത്തിന്റെ ജനത്തെ ദൈവത്തിനല്ലാതെ പേര് വെക്കാൻ അധികാരമില്ല. വിശ്വാസികളുടെ മീതെ ഹല്ലേലൂയ യഹോവയുടെ അഭിഷേകനാലയം ഇരിക്കുമ്പോൾ അവരെ നിനക്ക് എന്തും വിളിക്കാൻ അവകാശം ദൈവം തന്നിട്ടില്ല. വിശ്വാസിയെ തുടർന്ന് ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്സരികളെ എന്ന് വിളിച്ചോ മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് വെള്ളം തരുമോ ചോദിക്കുക. അമീൻ. പക്ഷേ നീ ആണോ വളം കൊടുക്കുന്നല്ല, നീ ദൈവത്തിന് മഹത്വത്തെ തൊട്ടാൽ ദൈവത്തിനെ മാറ്റി വെക്കും. എത്ര വേലക്കാരെ കയറ്റി വെച്ചത് എന്താണെന്നറിയാമോ? യഹോവയുടെ മഹത്വത്തെ തൊട്ടുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തെ തൊട്ടേച്ച് ഞാൻ കേരളനാളെ വേല ചെയ്യാൻ ഒക്കത്തില്ല. മോശ ചോദിച്ച കത്താനെ എനിക്ക് ഒരു അവസരം, ഒരവസരം. ഞാൻ യോർദാൻ കടന്നിരുന്നു. ലിസൺ, ഞാൻ വാനത്തിന്റെ കാതലായ ഭാഗത്തേക്ക് കടന്നു വരികയാണ്. മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്റെ ഭാഗത്ത് തെറ്റുണ്ടായി, എന്നാലും എന്നെ ഒന്ന് അനുവദിക്കണം. യോർദാൻ കടന്നു എന്ന് ആ മനോഹരമായ ലെബാനോൻ ഒന്ന് കാണുവാൻ എന്നെ അനുവദിക്കണം. അതാണ് അവന്റെ മേജർ റിക്വസ്റ്റ്. യോർദാൻ കടന്നു എന്ന് മനോഹരമായ ലെബനോൻ ഒന്ന് കാണാൻ എന്നെ അനുവദിക്കണം. കഥ പറഞ്ഞു അനുവദിക്കത്തില്ല, ഇനി എന്നോട് ചോദിക്കുകയും വേണ്ട. ചില പിള്ളേർ കുറെ ഉണ്ട്. അമ്മയോട് ചോദിക്കണ്ട, അമ്മ ചോക്ലേറ്റ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, ചൂയിക്കാമുണ്ട്, ചൂയിക്കാം. കുറെ നേരം ചോദിക്കാം, അമ്മ എന്താ പറയും? മതി, നത്ര ഞാൻ ചോദിക്കണ്ട. ഇതുപോലെ ദൈവത്തിന്റെ പുറകെ നമുക്ക് ചോദിക്കാൻ ലബാനോൻ കാണും, ലബാനോൻ കാണും, ലബാനോൻ കാണും. കഥ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കണ്ട, ഞാൻ അനുവദിക്കുന്നില്ല, അനുവദിക്കത്തുമില്ല. വയനായ മോശയ്ക്ക് വലിയ ദൈവം കൊടുത്ത ഒരു വലിയ ശിക്ഷയായിരുന്നു ലെബാനോൻ കാണിക്കത്തില്ല. അമ്മേ, അതെന്താ അത്ര വലിയ ശിക്ഷയാണോ? തമിഴ് എന്നോട് പറഞ്ഞിരിക്കുന്ന മേൽക്കോരെ ഞാൻ നിന്നെ റാന്തി കാണിക്കത്തില്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും വേണ്ട കേട്ടാവെ കോന്നി കണ്ടോളാം. കാരണം എനിക്ക് റാന്തി തോന്നിയല്ല ഒരുപാട്. റാന്തിയുടെ കാണാൻ മാത്രം ഒന്നും ഇല്ല, അവിടെ റാന്തി കാണിക്കത്തില്ല തമ്പുരാൻ എന്നോട് പറഞ്ഞു എനിക്കതൊരു ശിക്ഷയല്ല. അതേ സമയത്ത് ലെബാനോൻ കാണിക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞപ്പോൾ മോശക്കതിന് വലിയ ശിക്ഷയായിരുന്നു. എന്തുകൊണ്ട്? ലെബാനോൻ പർവ്വത നിര വേറൊരു പർവ്വതത്തിനും ഇല്ലാത്തതായ ഏഴ് സവിശേഷതകളുള്ള ഒരു പർവ്വത നിരയാണ്. സെവൻ യുണീക്ക് ക്വാളിറ്റീസ് വി ഫൈൻഡ് ഓൺ ദ മൗണ്ട് ഓഫ് ലെബനോൻ. ലെബാനോൻ പർവ്വതത്തിന് ഏഴ് യുണീക്ക് യോഗ്യതകളുണ്ട്. ഇത് ഏഴും ഒരു പൂർണ്ണതയുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ നിഴലുകളായി നമ്മൾ മുൻപ് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തെ സഹായിക്കാൻ പിൻവലിക്കുകയും ആത്മാവെല്ലാം ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ വഴിയിലെ നിഴലായിട്ട് ഹല്ലേലൂയ ലെബാനോൻ പർവ്വതം ഇന്ന് രാത്രി നിൽക്കുകയാണ്. ഏഴ് യോഗ്യത ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, യെരമ്യാ പർവ്വതം 18-ാം അധ്യായം
പറ്റിപ്പോകുമോ?
ലെബാനോന്റെ ഹിമം വയലിലെ പാറയെ അഥവാ ലെബാനോന്റെ പാറയെ വിട്ടുപോകുമോ? ഉത്തരം ഇല്ല. ലെബാനോന്റെ ഒന്നാമത്തെ യുണീക്ക് യോഗ്യത, മറ്റൊരു പർവ്വതത്തിനും ഇല്ലാത്ത യോഗ്യത, 365 ദിവസവും ലെബാനോൻ ഇസ് ലോക്കവേർഡ് മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുക. കാരണം അതിന്റെ ഉയരം നിമിത്തം സ്വർഗത്തോട് പറ്റി നിൽക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവ സിംഹാസനത്തിന് മഞ്ഞ് പെയ്തോണ്ടിരിക്കുക. ഒരു വിശ്വാസിയുടെ സവിശേഷത അതാണ്. ക്ലോസ് ടു ദ ലോർഡ്, ക്ലോസ് ടു ദ ലോർഡ്. അവന്റെ പ്രസൻസ്, അവന്റെ ആത്മാവിന്റെ നിഴലാട്ടം നിന്റെ ജീവിതത്തിന്റെ മീന് വീഴുക. അതാണ് ഒരു വിശ്വാസിന്റെ യുണീക്നെസ്. ദൈവത്തോട് പറ്റി നിൽക്കുക. അതുകൊണ്ടാണ് ഹമേ മഞ്ഞൊരിക്കലും മാറിപ്പോകാത്തത് മഞ്ഞുകൊണ്ടാണോ? അല്ല, ഉണ്ടാക്കിയിരിക്കുന്ന കരിപ്പാറുണ്ട്. മറ്റേത് പർവ്വതം ഉണ്ടാക്കിയിരിക്കുന്ന പോലെ പാറുകൊണ്ടാണ് ലെബാനോനെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ലോകം നോക്കുമ്പോൾ മുഴുവൻ സമയം വെളുത്തിരിക്കാം. കാരണം ഇവിടെ പെയ്ത മഞ്ഞ് ഉരുകി പോകാതെ നിൽക്കുന്നു. അതിന്റെ ഉയര നിമിത്തം ദൈവസഭയോട് പറ്റി നിൽക്കുന്നത് കൊണ്ട് ഈ മഞ്ഞ് ഉരുകത്തില്ല. ഈ മഞ്ഞ് ഇതിന്റെ മീത വീടാൻ ഹമേൻ ദൈവത്തിന് ചെലവായത് വലിയൊരു കാര്യമാണ്. വിശ്വാസിയെ, നിന്നെ മഞ്ഞ് കൊണ്ട് മൂടുവാൻ, കൃപയുടെ മഞ്ഞ് കൊണ്ട് നിന്നെ മൂടുവാൻ അവന് ചെലവായത് ഹല്ലേലൂയ വലിയൊരു വിഷയമാണ്. ഞാൻ ഈ പുസ്തകത്തിൽ വായിച്ചു, ഇറ്റ് കോസ്റ്റ് ഗോഡ് ഓൺലി എ വേർഡ് to create a universe. അഖിലാന മുഴുവൻ സൃഷ്ടിക്കാൻ എന്റെ ദൈവത്തിന് ചെലവായത് ഒറ്റ വാക്കാണ് ഉണ്ടാക്കി. എന്നാൽ ഹല്ലേലൂയ മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി തീർക്കുവാൻ ഇറ്റ് കോസ്റ്റ് ഗോഡ് ദ ബ്രത്ത് ഓഫ് ഹിസ് നോസ്ട്രിൽസ്, അവന്റെ മൂക്കിലെ ശ്വാസം. അത് ചെലവാക്കിയാണ് മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കിയത്. എന്നാൽ പാപത്തിൽ വീണുപോയ മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവത്തിന് ചെലവായത് അതിനെ കുറിച്ച് നിനക്ക് വല്ല ബോധമുണ്ട്? നിനക്ക് എന്തോ ചെലവായി കർത്താവ് എന്നോട് കാരണം തോന്നണേ എന്ന് ഒരു മുറി വാചകങ്ങളിലേ പറഞ്ഞോളൂ. ഞാൻ ഈ പാപ ചെയ്തിരുന്നു പറഞ്ഞ് പിച്ചേഴ്സ് തുടങ്ങി പാപം ചെയ്യുന്നുണ്ട്. എനിക്ക് എന്നാ ഉറപ്പില്ല അല്ലേ? എന്റെ നീതിമാൻ പോലും പൊരുങ്ങിപ്പോൻ ഇടവരാത്ത പോലെ ആയിരിക്കുന്നത്. പക്ഷെ രക്ഷയുടെ സന്തോഷമില്ല. ദൈവമൊത്തുന്ന ചെലവായത് എന്തെന്ന് നീ ധ്യാനിക്കാത്തത് കൊണ്ടാണ്. ഒരിക്കലും അമ്മയും മകളും കൂടെ ഒരു കല്യാണം വീട്ടിലേക്ക് പോയായിരുന്നു. ഗേറ്റിലേക്ക് ചെന്നപ്പോൾ അമ്മമാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് മാതാവ് കടന്നുപോയി. ആ മാതാവിനെ കണ്ടാൽ വളരെ വിരൂപമാണ്. ഒരു വശത്തോട് മുഖം കോടിയിരിക്കുക, ഒരു വശം മുഴുവൻ വെന്തിരിക്കുക, വിരൂപയായ ഒരു സ്ത്രീ. ഈ മകൾ വളരെ സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ്. അവൾ കോളേജ് കുമാരി നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവൾ ചെന്നപ്പോൾ അവർ ചോദിച്ചു, എടി നിന്റെ കൂടെ വന്ന സ്ത്രീ ഏതാ? അവൾ പറഞ്ഞു, ആ എനിക്കറിയത്തില്ല. അമ്മ അത് കേട്ടു, അവളെ ഉള്ളം വിരിഞ്ഞി. ആ മാതാവിക്കിന് പറഞ്ഞു, മോളെ ഞാൻ എന്റെ അമ്മയാണെന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നിയല്ലേ. അവർ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരിക. പക്ഷെ ഞാൻ എങ്ങനെയാ ഇങ്ങനെ ആയതെന്ന് നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ പിതാവ് മരിക്കുമ്പോൾ നിനക്ക് 3 മാസമേ പ്രായമുള്ളൂ. വളർത്താൻ നിവൃത്തിയില്ലാതെ അടുത്ത വീട്ടിൽ പോയി തേച്ചു മഴക്കി ഞാൻ നിന്നെ വളർത്തി. ഒരു ദിവസം നിന്നെ തൊട്ടിയിൽ ഉറക്കി കിടത്തിയിട്ട് അടുത്ത വീട്ടിൽ തേച്ചു മഴക്കൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു, തീ തീ. ഞാൻ നോക്കിപ്പോൾ എന്നെ ചെട്ടക്കൂട്ടിൽ തീ പിടിക്കുന്നു. പിന്നെ നിന്നില്ല, ഒറ്റ ഓട്ടത്തിന് ചെന്നു. ചെന്നപ്പോൾ അടുത്ത വീട്ടുകാരൻ സാധനം എല്ലാം ഇറക്കി പുറത്തിട്ടു. എന്റെ കുഞ്ഞിന്റെ എന്ന് ചോദിച്ചു. അയ്യോ, ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു. കരച്ചിട്ട് കേട്ടുകൊണ്ട് ഞാൻ തീ ജ്വാലയെ വെല്ലു വിളിച്ച് അകത്തേക്കോടി തൊട്ടിൽ കരഞ്ഞുകൊണ്ടിടത്തില്ല. നിന്നെ കംപ്ലീറ്റ് ആക്കി പൊതിഞ്ഞു പുറത്തു കൊണ്ടുവന്നു. പുറത്തു കൊണ്ട് നോക്കി ഉടനെ ഒരു തീമണം പോലെ വേഷാകി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്റെ മുഖം മുഴുവൻ വെന്തുപോയി. ഞാൻ മാസങ്ങൾ ചികിത്സയായിരുന്നു. കൃപയായി ആരോഗ്യം കിട്ടി. എങ്കിലും എന്റെ സൗന്ദര്യം എന്നേക്കുമായിട്ട് നഷ്ടമായി. പക്ഷെ എനിക്കതിൽ ദുഃഖമില്ല. കാരണം നീ ഇന്ന് സൗന്ദര്യമുള്ള യുവതിയായിരിക്കുന്നവർ എന്റെ സൗന്ദര്യം വെലികഴിച്ചതുകൊണ്ടാണ്. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു, കണ്ണുനീരോടെ ഉമ്മ വെച്ചു. അമ്മച്ചി, ഇത് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു 100 ആവർത്തി ഈ മുഖം ചുമ്മിക്കുമായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദര, നീ പാപത്തിൽ ജീവിക്കുന്ന ഇന്ന് രാത്രി, നീ പാപത്തിൽ ജീവിച്ചിരുന്ന നാളുകൾ അവന്റെ സൗന്ദര്യം നിനക്ക് വേണ്ടി നഷ്ടമാണ്. അവൻ സ്വർഗം വിട്ടു ഭൂമിയിൽ വന്നു. എന്തിനാ നീ സ്വർഗത്തിൽ പാർക്കുവാൻ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി അവന്റെ സിംഹാസനം നിനക്ക് വേണ്ടി തുറന്നു കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ നമ്മൾ കാണുന്നു ബറബാസ് യെരുശലേമിലെ ജയിലടക്കാലത്തിൽ കിടക്കുകയാണ്. എന്തിനാ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? രണ്ട് കൈയുടെ മുഖം പൊത്തി കരഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം ഇങ്ങനെ പറയും, എന്റെ കേസിന്റെ വിധി വന്നു. അടുത്ത വെള്ളിയാഴ്ച ക്രൂശിൽ തറയ്ക്കുവാൻ വിധിയായി. അത് നീ എന്റെ കരയില്ലേ? എന്റെ ഒരു നല്ല പുരുഷായുസ് കൊലയ്ക്കും കൊള്ളിവെപ്പിനും വേണ്ടി മാറ്റിവെച്ചു. ദൈവമില്ലാത്തവരായി ജീവിച്ചു. ജീവിതങ്ങളെ നശിപ്പിച്ചു. ഞാനും നശിച്ചു. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു അപമാനം. എന്റെ ഭാര്യയ്ക്ക് ഒരു തലവേദന. എനിക്ക് സമാധാനമില്ല. വിശുദ്ധനായ ദൈവത്തെ ഭാവിയായി ഞാൻ കണ്ടുമുട്ടാൻ പോവുകയാണ്. ഐ ഡെയർ നോട്ട് സീ ഹിം. എനിക്ക് അവനെ കാണാൻ ഭയമാകുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളിയാഴ്ച രാവിലെ കഴുകുമരത്തിലേക്ക് കയറുകയാണ്. ഞാൻ എന്റെ ഭാര്യയെ കണ്ട് അന്ത്യയാത്ര പറഞ്ഞു. എന്റെ കുഞ്ഞുങ്ങളും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. എനിക്ക് ഓർക്കുമ്പോ സഹിക്കുന്നില്ല. ഐ കനോട്ട് റീട്രേസ് മൈ സ്റ്റെപ്സ്. ജീവിതം നശിപ്പിച്ചു. ഇനി അതെനിക്ക് മടക്കി കിട്ടുകയില്ല. മടക്കി കിട്ടാറാകുന്ന സമയം വരുന്നതിന് മുന്നേ ഇന്ന് രാത്രി നീ ആ ശബ്ദം കേൾക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രിയായി, 8 മണിയായി, 10 മണിയായി, 12 മണിയായി, ഉച്ചയ്ക്ക് 3 മണിയായി. ആരും അവനെ കൊണ്ടുപോകാൻ മനസ്സില്ല. എന്താ സംഭവിച്ചത്? ബർബാസ് കാത്തിരിക്കുക. 3:30 ആയപ്പോൾ ജയിൽ സൂപ്രണ്ട് കൊണ്ട് വാതിൽ തുറന്നു. ബർബാസി, നിനക്കൊരു നല്ല വർത്തമാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ സാറേ? നീ മരിക്കണ്ട. നിനക്ക് പകരം നിനക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ഊഷി വേറൊരുവൻ മരിച്ചു കഴിഞ്ഞു. ബർബാസ് പറഞ്ഞു, എനിക്ക് പകരമോ? എനിക്ക് പകരം ആരും മരിക്കത്തില്ല സാറേ. എന്റെ ഭാര്യ പോലും എനിക്ക് പകരം മരിക്കത്തില്ല. ഞാൻ അത്ര ദുഷ്ടനായി ജീവിച്ചവന്. ബർബാസേ വാ. അദ്ദേഹം കയ്യെ പിടിച്ച് പുറത്തോട്ട് കൊണ്ടുപോയി. ആമി ആ കുഞ്ഞിന്റെ പുറത്തേക്ക് കൈ നീട്ടി. നീ നോക്കുക, 3 ക്രൂശ്. ആ തലയോടിടുന്ന ക്രൂശ് കുഞ്ഞിന്മേൽ നീ കണ്ടുപോ. അതിൽ നടക്കത്തെ ക്രൂശ ബർബാസേ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയത്. എന്നാൽ നസറായനായ യേശു അതിന്മേൽ മരിച്ചു കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം? വീട്ടിൽ പോക്കോ, വീട്ടിൽ പോക്കോ. ഇനി നീ മരിക്കല്ല. നിന്റെ പാപത്തിന് വേണ്ടി അവൻ മരിച്ചു. നിന്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. ഒറ്റയോട്ടത്തിന് ബർബാസ് വീട്ടിലെത്തി. അമേൻ കടകിന്മേൽ മുട്ടി. ഭാര്യ വന്ന് കഥ തോന്നു. ഭാര്യ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, അയ്യോ, നിങ്ങൾ ജയിലിൽ ആര് വന്നതാണോ? അല്ല അങ്ങനെ അവൻ എനിക്കാക്കി മരിച്ചു. ആര്? അവൻ മരിച്ചു എനിക്കാക്ക. എന്റെ യേശു, എനിക്ക് ജീവിക്കാൻ അവസരം തന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന സക്കല ജീവിതമോട് ഞാൻ പറയട്ടെ, അവൻ നിനക്കായി മരിച്ചു. ഇത് ഇതുവരെ വിശ്വസിക്കാത്ത ഒറ്റ ജീവിതം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി നിന്റെ പാപത്തിന്റെ ശിക്ഷ അവന്റെ മേലാക്കി നീ കാണുക. കൂടെ കൂടെ പോകും. ഒരു കമ്മിറ്റി മീറ്റിംഗ് വന്നാൽ മതി, മഞ്ഞ മുഴുകും. പക്ഷെ അറിയത്തില്ല, പാറ തെളിഞ്ഞു. എന്നാലും അന്യഭാഷ പറഞ്ഞിട്ടങ്ങ് നടക്കുക. ഇത്ര മുഴുവൻ പാറയാ. ദൈവമൈത്രിയെ, ഹല്ലേലൂയ. ഈയൊരു സഹോദരിയോട് പറഞ്ഞു, എന്റെ അമ്മായിമ്മയും നാത്തൂനും ഉള്ളിടത്തോളം ക്രിസ്ത്യൻ ജീവിതം ശരിയാക്കില്ല. കാരണം അവർ തമ്മിൽ അടുത്തു കഴിഞ്ഞാൽ പാറയങ്ങ് തെളിയിക്കുവാണ്. ഞായറാഴ്ചത്തെ ആരാധനയുണ്ട്, അവന് ദശാംശമുണ്ട്, സ്തോത്രമുണ്ട്. പാറ എല്ലാം തുളിഞ്ഞിടക്കുക. നിന്റെ ജഡത്തിന്റെ സ്വഭാവം, നിന്റെ ചെടിയുടെ സ്വഭാവം, നിന്റെ പ്രാകൃത മനുഷ്യന്റെ സ്വഭാവം ആമേൻ തെളിയാതിരിക്കത്തക്കവണ്ണം മഞ്ഞാൽ മൂടപ്പെടുക. വർഷങ്ങൾ വർഷങ്ങൾ പാരമ്പര്യം പറയാൻ ക്രിസ്തീയ കോളത്തിൽ ഉള്ളവർക്ക് പോലും പാറ തെളിഞ്ഞുകൊണ്ടിരിക്കുക, അത് കാണുന്നില്ലല്ലോ എന്നുള്ള ആ
സങ്കടം.
ദൈവത്തിന്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വീണ്ടും മഞ്ഞ് ഏറ്റുമാറുക. പാറ തെളിഞ്ഞുകൊണ്ട് ജീവിക്കരുത്. ക്രിസ്തീയ സാക്ഷ്യം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കരുത്. ഒരു വിശ്വാസി അതേ അവിശ്വാസി നോക്കിയാൽ, സ്വർഗം നോക്കിയാൽ, പിശാച് നോക്കിയാൽ മുഴുവൻ സമയവും അഥവാ പാറ തെളിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു എയ്റോപ്ലെയിൻ പറപ്പിക്കുന്ന പൈലറ്റ് ഹല്ലേലൂയ പറപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എഞ്ചിൻ അകത്ത് ഒരു ശബ്ദം കേൾക്കാം, കിർക്ക് കിർക്ക്. നോക്കിയപ്പോൾ കൊച്ചു ചുട്ടിലിരുന്ന മെയിൻ വയർ കരഞ്ഞ് കണ്ടോണ്ടിരിക്കുക. കൈയെടുത്ത് എങ്ങനെ പിടിക്കാൻ പോയാൽ എയ്റോപ്ലെയിൻ താഴെ വീഴും. ഇല്ലേ പിടിച്ച് എന്താ പോകും? കാരണം എഞ്ചിന്റെ മെയിൻ വയർ കണ്ടോണ്ടിരിക്കും. എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൽ ആത്മാ പറഞ്ഞു, ഗോ അപ് ഹയർ, ഉയരത്തിലേക്ക് കയറുക. ഉയരത്തിലേക്ക് ചിന്നെന്ന് കയറാൻ പറഞ്ഞു. ഒരു നിമിഷം കൊണ്ട് 3500 അടി കൂടെ കയറി. കയറുന്നതിന് കയറുന്നതിന് ശബ്ദമൊന്നും ഇല്ലാതായി. അമേൻ കുറെ കഴിഞ്ഞപ്പോൾ ആ സഡൻ ഫ്ലൈറ്റില് ആ ചൂണ്ടലി ചത്ത ചുരുണ്ട് അദ്ദേഹത്തിന് കായലോട്ടി വീഴുക. കാരണം ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ ചുണ്ടലി ചവിടിയിരിക്കാൻ പറ്റില്ല. ഈ താഴെ കടന്ന് കറങ്ങുന്നത് കൊണ്ടാ മൂക്കിനറ്റത്തൊരു ചുണ്ടലി പറയുന്നതിന് പുറത്ത് ചാടുന്നുണ്ട്. ഹൃദയത്തിനാട്ടത്ത ചില ചുണ്ടലികൾ അല്ലേ? ദൈവത്തിന്റെ ഭയം നമ്മൾ സ്വയം സ്വഭാവങ്ങൾ ഹാമി ആകുന്ന ചുണ്ടലികൾ നമ്മെ കീഴ്പ്പറ്റിക്കൊണ്ടിരിക്കുക. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഇന്ന് രാത്രി നമുക്കൊന്ന് വിലയിരുത്താം. ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഇടങ്ങൾ ഹാലുമില്ല, നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന ഇടങ്ങൾ ഹാലുമില്ല, നിന്റെ ദ്രവ്യാഗ്രഹം, നിന്റെ അസൂയ, പ്രൈസ്തലോ, നിന്റെ പക, അതൊക്കെ നമ്മുടെ സാക്ഷ്യത്തെ നഷ്ടപ്പെടുത്തുന്നതാണ്. ലബാനോ ലഹിമ പാറയെ വിട്ടുപോകുകയില്ല. സമയം പോകുന്നുണ്ട്, ഞാൻ അടുത്തത് പറയട്ടെ. ഉത്തമഗീതം 4:15 വാക്യം ലബാനോന്റെ രണ്ടാമത്തെ പ്രത്യേകത,
ഈ തോട്ടങ്ങൾക്കൊരു നീരുറവും വറ്റിപ്പോകാത്ത കിണറും ലബനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ.
തന്റെ കാന്തിയെ കഥാപ ഉപമിക്കുന്നത് ലബാനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്ക്. അപ്പൊ ലബാനോന്റെ രണ്ടാമത്തെ യോഗ്യത മുഴുവൻ സമയവും വെളുത്ത് ഹാമേ സുന്ദരമായിട്ട് നിൽക്കും എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകൾ ഒരിക്കലും വറ്റി പോകുന്നില്ല. സന്തോഷത്തിന്റെ ഉറവ, സ്തോത്രത്തിന്റെ ഉറവ, വിശ്വാസത്തിന്റെ ഉറവ, അതൊരിക്കലും വറ്റി പോകുന്നില്ല. ഹാമേ കൂടെ കൂടെ ചുണ്ട അതിനെ കണ്ടാൽ അറിയാം, വിശ്വാസിയെ കണ്ടാൽ എങ്ങനെ അറിയാം? ഹാമേ ഒന്നുകൊണ്ട് അവന്റെ സ്തോത്രത്തെ അമർത്തി കളയുവാന്തി. അവളുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകൾ അമീൻ വൈഭവയുടെ ചൂടത്ത് വറ്റിപ്പോകുന്നല്ല, പ്രതികൂല കാറ്റുകളുടെ മധ്യത്തിൽ വറ്റിപ്പോകുന്നല്ല, ഹാമീൻ വിചാരിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വറ്റിപ്പോകുന്നല്ല. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ ഒരു അമ്മച്ചി ഓടി വന്ന് പ്രസംഗിച്ച് കഴിഞ്ഞാൽ ശരിയെ നിൽക്കുന്നതേ ഉള്ളൂ. ഒരു അമ്മച്ചി ഓടി വന്ന് പറഞ്ഞു അവർ പാടാൻ തിരിഞ്ഞു വെക്കുന്നത് കുഞ്ഞുമാ ഞാൻ പോട്ടെ എന്നെ അറിയത്തില്ല, പക്ഷെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അറിയില്ല. എട്ടു മക്കളുടെ ശവപ്പെട്ടി ഒറ്റ ദിവസം ഹമേ സ്തോത്രം ചെയ്ത് എന്റെ ഒരു മുറിയിൽ ഇറക്കി വിട്ട തള്ളയാണ് ഞാൻ. എന്നാൽ അല്ല മുഖത്ത് സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ ഹമേ മകളുടെ കുടുംബവും മകന്റെ കുടുംബവും മകനും ഭാര്യയും മകളും ഭർത്താവും ഈ രണ്ട് കുഞ്ഞുങ്ങൾ അങ്ങനെ എട്ടുപേരെ ഒരു കാർ ആക്സിഡന്റ് ഒരു ദിവസം മരിച്ചു. എട്ട് ശവപ്പെട്ട് സ്തോത്രത്തോടെ ഇറക്കി വിട്ട തള്ളയാണ് ഞാൻ. അത് പറയാതിരിക്കുന്നവർക്ക് തന്നെയുണ്ട്. ഞാൻ സ്തംഭിച്ചു പോയി കഥാവി. അങ്ങനെ സംഭവം ഉണ്ടായാൽ സ്തോത്രം ചെയ്യുന്ന ഉറവ എന്റെ ഇത് മറ്റു എന്റെ ഉറവ മറ്റുന്ന സമയങ്ങൾ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച പോലെ പണം കിട്ടാതിരുന്നാൽ ഞാൻ വിചാരിച്ച സമയത്ത് ജോലി ശരിയാകാറില്ല. ആമേൻ. സകലനെ അങ്ങോട്ട് കുറ്റം പറയും, കൊണ്ടുവന്നവരെയും കുറ്റം പറയും. ആമേൻ. സൈൻ ചെയ്യുന്നവരെയും കുറ്റം പറയും. ഹല്ലേലൂയ. നടത്തിയവരെയും കുറ്റം പറയും. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നിർത്തിയേച്ച് യു സ്റ്റാർട്ട് പ്രൈസിംഗ് ദി ലോർഡ്. ദൈവമായി വന്നിട്ട് പോകുമ്പോ ഒറ്റ കാര്യം ഞാൻ ആഗ്രഹിക്കുക, ദൈവത്തിന്റെ ഭയങ്കരേ നിന്റെ ജീവിതത്തിൽ നിന്ന് അത്യുന്നത മണ്ണിനെ ആരാധിക്കുന്ന ഒരു സന്തോഷത്തിന്റെ യൂറോപ്പിൽ ഈയിടെ ഒരു കോൺഫറൻസ് നടന്നു, എ കോൺഫറൻസ് ഓഫ് റിവേഴ്സ്, നദികളുടെ ഒരു കോൺഫറൻസ്. എല്ലാ രാജ്യത്തു നിന്നും രണ്ട് മൂന്ന് നദികൾ പോയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നും മൂന്ന് പേര് പോയിട്ടുണ്ടായിരുന്നു. ഗംഗ, സിന്ധു, കാവേരി. യൂറോപ്പിൽ വെച്ച കോൺഫറൻസ്. കോൺഫറൻസിന്റെ ഒന്നാമത്തെ ഐറ്റം, ഓരോരുത്തരും എവിടെ നിന്ന് വന്നു, പേര്, പ്രത്യേകത, ഇത് പറഞ്ഞിരിക്കണം. ഗംഗ എഴുതിയിട്ട് ഞാനാണ് ലോകത്തിലേക്ക് പുണ്യ നദി. എന്റെ വെള്ളം കുപ്പിയിൽ കൊണ്ടുപോയി കുടിക്കുന്നു, വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നു. എന്നെ പോലെ പാപ പരിഹാരം വരുത്തുന്നത് ആരുമില്ല. എന്റെ പേര് ഗംഗ, ഫ്രം ഇന്ത്യ. ഓ, ഭയങ്കര കൈവട്ടായി. സിന്ധു എഴുന്നേറ്റു. എന്റെ പേര് സിന്ധു. അഞ്ച് കൈവരിയുള്ള ഏക നദി ഞാനാ. ഞാൻ ഇല്ലാത്തിന് പഞ്ചാബ് നടത്തില്ല. അവരൊക്കെ ഗോതമ്പ് കഴിച്ചു കിടക്കുന്ന ഞാനുള്ളതുകൊണ്ട്. എന്റെ പേര് സിന്ധു. ഓ, കൈവട്ടി. അടുത്തത് മിസൂറി, മിസൂറി, മിസിസിപ്പി. എന്റെ പേര് കേൾക്കാത്തവര് ഭൂമിശാസ്ത്ര പഠിതാക്കളിൽ ഉണ്ടോ? എന്നാൽ നീളമാണ് അറിയാവുന്നത്. ഓ, കൈകുട്ടി. അടുത്തത് ആമസോൺ. എത്രയും വെള്ളമുള്ള ഏതൊരു നദിയുണ്ട് ലോകത്തിൽ? ഭൂമിശാസ്ത്ര പഠിതാക്കളോട് ചോദിയില്ലേ? ഏറ്റവും ആഴം കൂടുന്നത് ഞാനാണ്. അപ്പം കാവേരി, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ കാവേരി അവിടെ ഇരിപ്പുണ്ട്. പുള്ളിക്ക് വലിയ വിഷമായി. പുള്ളി ഇങ്ങനെ ചിന്തിച്ച് കത്താവേ, ഞാൻ എന്തോ ഒന്ന് പറയുന്നേ, നീളവുമില്ല, വണ്ണവുമില്ല, പുണ്യവും ഇല്ല, വെള്ളവും ഇല്ല, ഇന്ത്യയിൽ നിന്നാ വന്നെന്ന് പറയാം. അപ്പത്തേക്ക് ചാൻസ് ആയി. എഴുന്നേറ്റ് നിന്നു, നിന്നേച്ച് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എനിക്കൊന്നും പറയാനില്ല, ഇന്ത്യയിൽ വന്നത്, പേര് കാവേരി എന്നാണ്. നീളമില്ല, വെള്ളം ഒട്ടുമില്ല, പുണ്യം ഒന്നും പറയാനില്ല. എന്റെ വെള്ളം ആരും കൊണ്ടുപോയി കുടിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. പിന്നെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഞങ്ങൾ അവിടെ നിന്നാണ് ഒറ്റ മഴ പെയ്താൽ ഞാൻ കരകവിഞ്ഞു പോകുള്ളൂ. ഓ, ഭയങ്കര കൈവട്ടായി. അതാ ഞങ്ങൾക്ക് വേണ്ടത്. കിട്ടുന്ന വെള്ളം കുടിക്കുന്നവരെയല്ല, കിട്ടുന്ന വെള്ളം കൊടുക്കുന്നവരെയാ. ദൈവത്തിന്റെ പള്ളി, ആമേൻ. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുക. അത് നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ. നിന്റെ ശരീരം അത് അറിയട്ടെ. നിന്റെ അന്തരാത്മാവ് അനുഭവിക്കട്ടെ. അത് ദൈവ ശക്തിയായി നിന്റെ ജീവിതത്തിൽ വ്യാപിക്കട്ടെ. പലരും വിചാരം അന്യഭാഷ അറിയുന്ന പരിശുദ്ധാത്മ ശക്തിയുടെ ഏറ്റവും അതിമഹത്തമായ അനുഭവം. അന്യഭാഷ ഉണ്ട്, അന്യഭാഷ വേണം. പക്ഷേ ആത്മനിറം എന്ന് പറയുന്നതിലല്ല. ആത്മനിറം എന്ന് പറഞ്ഞാൽ ടു ബി കൺട്രോൾഡ് ബൈ ദ തേർഡ് പേഴ്സണാലിറ്റി ഓഫ് ട്രിനിറ്റി. ത്രിത്വത്തിന്റെ മൂന്നാമത്തെ വ്യക്തിത്വമായ പരിശുദ്ധാത്മാവിനാണ് നടത്തപ്പെടുക. അത് വരുമ്പോ ശബ്ദം ഉണ്ടാകും. ഹല്ലേലൂയ. അവൻ നാരായണ വഴി ഇരിക്കത്തില്ല. അത് വരുമ്പോൾ ആനന്ദം ഉണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മ നദി വരുമ്പോൾ ഏഴ് അനുഭവങ്ങൾ ഉണ്ടാകും. ഏഴാം പറയാൻ സമയമില്ല, എങ്കിലും കാതലായ രണ്ടു മൂന്നെന്ന് പറഞ്ഞാൽ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ there is a sevenfold transformation in my life. എന്റെ ജീവിതത്തിന്റെ ഏഴ് അനുഭവങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. ഒന്ന്, എന്റെ ഭാവം മാറും. My outward appearance will change. സംശയമുണ്ടോ? ഒന്നെങ്കിൽ സ്റ്റെഫാനോസിനെ നോക്ക്. കണ്ടറിയുന്ന ജനങ്ങളുടെ മധ്യത്തിൽ പല്ല് കടിക്കുന്നവരുടെ മധ്യത്തിൽ അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം. രണ്ടാമതായിട്ട് സമയം കാരണം ഞാൻ പറയാം, രണ്ട് നിന്റെ സ്വഭാവമാണ്, നിന്റെ ഭാവം മാത്രമല്ല നിന്റെ സ്വഭാവമാണ്. കാരണം പരിശുദ്ധന്മാവാണ് മുന്നിലേക്ക് വരുന്നത്. പരിശുദ്ധാത്മാവ് വന്നാൽ പരിശുദ്ധന്റെ ആത്മാവായതുകൊണ്ട് നീ ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധനായിട്ടിരിക്കും. ഐക്യത ഉണ്ടാകും, സ്നേഹം ഉണ്ടാകും. ഹല്ലേലൂയ, ആമേൻ. ഞാൻ പള്ളിയിലായിട്ട് ഓർക്കുകയായിരുന്നു പണ്ടൊക്കെ അത്രക്കുള്ള വ്യത്യാസം 30 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. പോയി നമ്മുടെ മനസ്സ് പോയി. ഒരാൾക്ക് ഒരാളെ കണ്ടുകൂടാ, ഒരുമിച്ച് അടുത്തടുത്ത് കസറ ഇരിക്കാനുമല്ല, ഒരു രാജ്യത്തിൽ ഇരിക്കാൻ പോകുന്നത്, ഒരു ഭാഷയാ പറയാൻ പോകുന്നത്. ഇപ്പൊ കൈവിട്ടോ പയ്യെന്നേ ഉള്ളൂ. ഈയിടെ പ്രാന്താശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട്. അവിടുത്തെ ഒരു സന്ദർശകൻ ഇങ്ങനെ ചോദിച്ചു, ഡോക്ടറെ ഈ പ്രാന്താശുപത്രിയുടെ ജനറൽ വാർഡിൽ കൂടെ ഇങ്ങനെ കാല് പൂട്ടില്ലാതെ അത്യന്തര പോലും ഇല്ലാതെ നടക്കരുത് കേട്ടോ, ഇത് തുരുമ്പ് വെളിയില്ലാത്തവരുടെ കിടക്കുന്നവരെ. ഇത് 3 പേര് തീരുമാനിച്ചിരിക്കട്ടെ, ഡോക്ടറെ ഒന്ന് അടിക്കാൻ എന്തോ ചെയ്യും, കൊണ്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഡോക്ടർ ചിരിച്ചു പറഞ്ഞു, 3 പേരും കൂടെ എന്നെ അടിക്കുമോ? 3 പേര് ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഒരു കാര്യം ചെയ്യാൻ വയ്യാത്ത സ്ഥലമാ പ്രാന്താശു. ഒരുത്ത പറയല ഡോക്ടറെ അടിക്കണം, മറ്റാ പറയാ അടിക്കത്തില്ല. നമുക്ക് അറിയാമോ 3 ഡിസ്ചാർജ് ചെയ്തു, കാരണം സുബോധം വന്നതല്ല. നമുക്കറിയാം കണ്ടീഷൻ വെക്കണം, വെക്കത്തില്ല. അത് ഹോളി വെക്കണം, ഒക്കത്തില്ല, ഫോട്ട് വെക്കണം. രാജാശുദ്ധ നേഷണം നമ്മുടെ നമ്മുടെ മക്കളിൽ ഐക്യത്തിലുണ്ടാകും, നമ്മുടെ സ്വഭാവം മാറും. 3, ഹല്ലേലൂയ, നമ്മുടെ ശുശ്രൂഷമാവും. ആത്മാവ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ലതെന്ന് തോന്നുന്ന ശുശ്രൂഷയല്ല, ആത്മനിയോഗിതമായ ശുശ്രൂഷ. ആത്മാവ് പറയുന്നിട്ട് പോകും, ഹമേ മെക്കദോനിക്ക് പോകണം എന്ന് പറയും, ഹമേ ഇതിലേക്ക് പോകരുതെന്ന് പറയും. ഇപ്പൊ അങ്ങനെയല്ല, പക്ഷേക്ക് പോയാൽ നല്ലതാണ്. കേന്ദ്രത്തിലൊന്നും പറയണം, നീ എന്തിനാ മെച്ചപ്പെടുന്നത്? അമ്പരാനത്തിന്റെ ഭാഷയിലുണ്ടെങ്കില് അവിടെ നോറടിച്ച് ഓടിച്ച് കാറ്റുകളൊക്കെ കൊണ്ടിരിക്കും, നീ വെത്തപ്പെടണ്ട. ദൈവത്തിന് വൈകി ശുശ്രൂഷ ആത്മാവിതാണ്. ഞങ്ങളുടെ ഒരു സ്നേഹിതൻ രാത്രി 12:30 വരെ കാത്തിരിപ്പ് നടത്തി, വീട്ടിൽ പോയി 2:30 കിടന്നു. ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിച്ചു, എഴുന്നേക്ക്, മിറ്റത്തേക്ക് ഇറങ്ങുക, തെക്ക് വടക്കായിട്ട് ഓട്, പിന്നെ താമസിച്ചില്ല. കേട്ട ശബ്ദം ദൈവശബ്ദമാണ്, വ്യക്തമായിട്ട് അറിയാവുന്ന ദൈവദാസൻ ആത്മപ്രേരിതനായി തെക്കുമുടക്കായിട്ട് ഓടാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ ആത്മാവ് പറഞ്ഞു, മകനെ ശൗമേനെ ശൗമേനെ വിളിച്ചുകൊണ്ടോട്, ഒരു ഭക്തനെ പോലെ അദ്ദേഹം ശൗമേനെ 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 വിളിച്ചോണ്ടോടാൻ തുടങ്ങി. നാലിലായപ്പോ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, മതി കേൾക്കുന്നു. 5 മണിയായപ്പോൾ നടന്ന സംഭവമാണ്, ഞാൻ അദ്ദേഹത്തിന്റെ മുറിയുടെ വാതിൽക്കൽ ഒരാൾ വന്ന് മുട്ടി തുറന്നു നോക്കിയപ്പോൾ നല്ല സൗന്ദര്യം തുറമുന്ന യൗവനക്കാരൻ കയ്യിൽ ഒരു പുത്തൻ കയറ ചുറ്റിയിട്ടുണ്ട്. സാറേ എന്തിനാ എന്നെ വിളിച്ചത്? എന്റെ പേരാണ് ശൗമേൻ. ജീവിതത്തിൽ സ്വസ്ഥതയില്ല, പാവത്താളിന്റെ കുടുംബജീവിതം അധപ്പിച്ചു. ജീവിച്ചത് എങ്ങനെയെന്നറിയാതെ മരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇന്നലെ വാങ്ങിച്ച കയറ ആത്മഹത്യ ചെയ്യാൻ ഞാൻ ഈ മിറ്റത്തോടെ ഇറങ്ങി താഴെ കാണുന്ന പാലട ചോദിച്ചെന്നപ്പോഴാണ് എന്റെ പേര് വിളിക്കുന്ന ശബ്ദം കേട്ടത്. അർദ്ധരാത്രിക്ക് എന്നെ വിളിക്കുന്നത് ദൈവമാണെന്ന് മനസ്സിലായി. മരിക്കത്തില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. സാറേ എങ്ങനെയാ ജീവിക്കണമെന്ന് പറഞ്ഞു ജീവിക്കട്ടെ. സുവിശേഷം അന്ന് രാത്രി രക്ഷിക്കപ്പെട്ടു. വിട്ട ഞായറാഴ്ച സ്നാനപ്പെട്ടു. അയ്യപ്പ വിട്ട ഞായറാഴ്ച പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പ്രവചനത്തോ. ഞാൻ ആ സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ ശൗമ്യ സഹോദരൻ സഭയിലെ പ്രവാചകനാണ്. നിറഞ്ഞ കണ്ണുകളോടെ എന്നോട് പറഞ്ഞ സാക്ഷ്യമാ സ്വന്തം സാക്ഷ്യം. കൊച്ചമേ, ഞങ്ങളുടെ ഇവിടുത്തെ ദൈവദാസൻ കാശിന് ശുശ്രൂഷിക്കുന്നില്ല, ആത്മാവിന്റെ ശുശ്രൂഷ. അദ്ദേഹത്തിന് ആ കൃപാവരങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു മുഴം കയറിനറ്റത്തുനിന്ന് ദൈവനെ പ്രവചന ശുശ്രൂഷിക്കാൻ. നിന്റെ ശുശ്രൂഷ മാറും. നോക്ക് സഹോദര, നോക്കിയ സഹോദരി, അതെ, നീ ആത്മാവിൽ നിറഞ്ഞ് പുതിയ മാനങ്ങൾ നീ കണ്ടെത്തും, പുതിയ ആത്മാക്കൾ ഒഴുകിവരും, സഭ വിശ്രമം പ്രാപിക്കും. ഹല്ലേലൂയ. ഒരു വലിയ തേജസ് ആദിമ നൂറ്റാണ്ടിൽ സഭയിൽ വെളിപ്പെട്ട കൃപാവരങ്ങളുടെ ശുശ്രൂഷ നമ്മുടെ സഭയിൽ വെളിപ്പെടും. നമ്മുടെ ആരാധന മാറും, നമ്മുടെ സന്തോഷം മാറും. ഹല്ലേലൂയ. നമ്മുടെ ഭയം മാറും. ദൈവത്തിന് സ്തോത്രം. ഭയം മാറും. ഹല്ലേലൂയ. നാല് കാര്യങ്ങൾ പറഞ്ഞു: ഭാവം, സ്വഭാവം, ശുശ്രൂഷ, ഭയം, ശക്തി, സന്തോഷം, സാക്ഷി. ഏഴ് കാര്യങ്ങൾ നമ്മളെ മാറും. ആത്മാവ് നിർത്തി കഴിയുമ്പോൾ പണ്ടത്തെ ശുശ്രൂഷയല്ല. ഗതിമുട്ടിയ ശുശ്രൂഷയല്ല, ആത്മാവിന്റെ തിളക്കമുള്ള ശുശ്രൂഷ ജീവിതത്തിൽ വെളിപ്പെടും. ആമേൻ. അത് മാത്രമല്ല, ഭയം മാറും. ഭാവിയെക്കുറിച്ചുള്ള ഭയം, മക്കളെ കുറിച്ചുള്ള ഭയം, മരുമക്കളെ കുറിച്ചുള്ള ഭയം, കുടുംബജീവിതത്തെ കുറിച്ചുള്ള ഭയം, ക്രൈസ്തവ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള ഭയം, ക്രൈസ്തവ. എത്ര സഹോദരിമാർക്കെന്നറിയാവോ കുഞ്ഞുങ്ങൾ എങ്ങനായിത്തീരും? വേണ്ടവരെ പഠിച്ചു കയറുന്നില്ല, വേണ്ടവരെ കേറാനുള്ള ആരോഗ്യമില്ല. വാട്ട് വിൽ ഹാപ്പൻ? സഹോദരി, കുഞ്ഞ് നിന്റേതല്ല, കുഞ്ഞാവന്റേതാ. നിന്റെ കയ്യിൽ വളർത്താൻ തന്നിരിക്കുന്നതേ ഉള്ളൂ. ഉത്തരവാദിത്വം നിനക്കല്ലോ, അവനാണ്. മോശ അമ്മയോട് പറഞ്ഞു, ഈ പൈതലിനെ കൊണ്ടുപോയി മൂല കൊടുത്തു വളർത്താനേ പറഞ്ഞോളൂ, കെട്ടിക്കാൻ പാടില്ല പറഞ്ഞു. ബാക്കി എല്ലാ കാര്യവും കേട്ടാവും നോക്കാം. നീ വളർത്ത്, ബാക്കി കാര്യങ്ങൾ കേട്ടാവും നോക്കും. നിന്റെ ഭയം മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൊറിയായ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഒരു പാസ്റ്ററെയും ഭാര്യയും ആറ് കുഞ്ഞുങ്ങളെയും കൂടെ അറസ്റ്റ് ചെയ്തു. ജീവനോടെ കുഴിച്ചു കൂടാൻ വിധിയായി. എട്ടുപേരെ ഇറക്കി നിർത്തി മോണിൽ നിന്ന് മണ്ണിടുക. ഇളയ കുഞ്ഞിന്റെ മൂക്കറ്റ മണ്ണ് വന്നു. അവൻ പറഞ്ഞു, ഡാഡി എനിക്ക് മരിക്കാൻ പേടി വരുന്നു. അയ്യോ യേശു വേണ്ടാന്ന് പറയേശു വേണ്ടാന്ന് പറ എനിക്ക് പേടി വരുന്നു. അമ്മ പറഞ്ഞു, മോനെ മരിക്കുന്നില്ല, നിന്നെ പേടിക്കുന്നില്ല. യേശു അപ്പച്ചൻ അടുക്കളോട് പോകില്ലയോ? യേശുവിനെ അത് ഇവിടെ ജീവിച്ചിട്ട് എന്താ കാര്യം എന്റെ മോനെ? ആമേൻ. ആ കേറി കേറി പോകാം. ഹാലിയ. അവൻ കയ്യപ്പെട്ടു മരിച്ചു. ആറ് കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ മരിച്ചു. ആദ്യം ഭയപ്പെട്ടുവെങ്കിലും മരിച്ചു. എട്ടുപേരും മരിച്ചു. പക്ഷെ സുവിശേഷം അവസാനിച്ചില്ല. ആ പത്ത് മാസം ചുമന്ന് നൊന്ന് പ്രസവിച്ച ആറ് കുഞ്ഞുങ്ങളെ മരണത്തിന് വേണ്ടി ഏൽപ്പിക്കാൻ ഒരു തലവയിൽ വ്യാപരിച്ച ദൈവ ശക്തി ഏതോ ആ ശക്തി അങ്ങേക്കും വേണം. അതാണ് വ്യാപരിക്കുന്ന ശക്തി, അതാണ് ആത്മാവിന്റെ വ്യാപാര ശക്തി, ഭയങ്കര വെല്ലുവിളിക്കുന്ന ശക്തി, പിശാചിനെ മുറിച്ചുപിടിക്കുന്ന ശക്തി. ദൈവത്തിന്റെ പൈസലേ ഈ ഒന്നാം നൂറ്റാണ്ടിന്റെ ശക്തിയുടെ വ്യാപാരം ഈ ദിവസങ്ങൾ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കട്ടെ. അടങ്ങി ജപാനെ കുറിച്ചുള്ള ആ ചിന്ത അവസാനിപ്പിക്കട്ടെ. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ പൈതലായ ലെബാനോന്റെ മൂന്നാമത്തെ യോഗ്യത 92:12 ആത്മാവിൽ നിറയപ്പെട്ട ദൈവസഭ എങ്ങനെയായിരിക്കണം? വിളിയുടെ മൂന്നാമത്തെ യോഗ്യത നീ എന്തായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സഹോദരി ശ്രദ്ധിച്ചു കേൾക്ക, 92:12. നീതിമാൻ പല പോലെ തഴയ്ക്കും. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വരുമ്പോൾ ഞാൻ പല പോലെ തഴയ്ക്കും. നീതിമാന്റെ വളർച്ചയെ ദൈവത്തിന്റെ ആത്മാവ് വരച്ചു കാട്ടിയിരിക്കുക. അമേൻ. ഒന്ന് രണ്ട് ദിവസം പറഞ്ഞിട്ട് പിന്നെ നിൽക്കുകയല്ല. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ലെബാനോനിലെ ദേവദാരു അങ്ങനെ വളരുന്നത്? ലെബാനോൻ എന്ന് പറയുന്നത് ഉയരം കൂടി പർവ്വതമാണ്. എതിലെ കാറ്റടിച്ചാൽ ലെബാനോനിലെ അടിക്കാതെ പോകത്തില്ല. അങ്ങനെ കൊടുങ്കാറ്റടിച്ച് ഒലിയുമ്പോൾ ലെബാനോനിലെ ദേവദാരു കഥപുഴകി പോകും, വീണു പോകും. അങ്ങനെ വീഴാതിരിക്കാൻ ദേവദാരു എന്ത് ചെയ്യുന്നറിയാമോ? ആഴത്തിലേക്ക് വേഗം, ആഴത്തിലേക്ക് വേഗം. ഹാമേ ജീവന്റെ ഉറവിടത്തിന്റെ അടിത്തട്ടിലേക്ക് വേഗം. അങ്ങനെയുള്ള വിശ്വാസത്തെ ഗ്ലോറിയ നിന്റെ ഗ്ലോറിക്ക് എന്താ പറ്റി? ഞങ്ങളുടെ സഭയിൽ രാമസീയെന്ന് പറയും. പക്ഷെ കുഞ്ഞുമോളെ, പണ്ടൊക്കെ സാക്ഷ്യം പറയാൻ അങ്ങോട്ട് നിന്നാൽ കാലെ കൂടെ കിരികിരി വിടാണ്ടായിരിക്കും. ഇപ്പൊ കിരിയിരിപ്പില്ല. കിരികിരിപ്പ് പോയ ഒത്തിരി എണ്ണം ഭാഷയിലുമുണ്ട്. ഈ നാളുകളിന്റെ കിരികിരി വേറ്റു വാങ്ങുവാൻ, ആരെങ്കിലും വെള്ളം വളവും വലിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനക്ക് ആരോഗ്യം തരികയാണ്. അങ്ങനെ നല്ലവണ്ണം വളം വലിച്ചെടുത്താൽ, ആ ദേവദാരു വെട്ടിയിട്ട് ക്രോസ് സെക്ഷൻ എടുത്താൽ, കുറുകെ മുറിച്ചാൽ കാണുന്നത് മുഴുവനും കാതലായിരിക്കും അല്ലേ? കാതലാണ് നല്ല കൊടുങ്കാറ്റത്ത് നിൽക്കുന്ന ദേവദാരുവിനെ കാതലുള്ളൂ. നീ നാട്ടിൽ നിന്ന് വന്നപ്പോ മുഴുവൻ വെള്ളമായിരുന്നു. അതുകൊണ്ടാ ഒരു വർഷം ജോലിയില്ലാതെ നിർത്തി നിർത്തി കാതൽ ഓടിച്ചു. ഇപ്പൊ വെട്ടിയിട്ടാൽ കാതലുണ്ട്. കാരണം വായിക്കാൻ സമയമില്ല. എസ്രയുടെ പുസ്തകം വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. മൂന്നാമത്തെ കാര്യം, എന്റെ ആലയം പണിയാൻ ലെബാനോനിലെ ദേവദാരു കൊണ്ട് വരുമില്ല. ദൈവത്തിന്റെ ആലയം പണിയാൻ തമ്പുരാൻ ലെബാനോനിലെ ദേവദാരു മാത്രം മതി. കാരണം കാതലുള്ളതാണല്ലേ ദേവ ആലയം പണിയാൻ കൊള്ളു. കാതലില്ലാത്ത ഹാമേൻ വൃക്ഷമൊക്കെ വെട്ടിയിട്ട് ആലയത്തിൽ കൊണ്ടുവന്നാൽ മൂന്നാം പൊക്കം ഊറാൻ കുത്തും, ഊറാൻ കുത്തും. അതുകൊണ്ടാ വെള്ളമിട്ട് ആരും പണിയാത്തത്. ൂത്തെന്ന് പറഞ്ഞാൽ ആ ഞാൻ മൂന്ന് ദിവസം മര്യാദയ്ക്ക് വന്ന് പാസ്റ്ററോട് കയറിയില്ല, ഞാൻ ഇനി ആ സഭയിലോട്ടില്ല. മൂന്നാം പത്തം നൂറാം കൂത്തി. അതുകൊണ്ടാ കഥ പറയുന്നത്, ഈ സഭ പണിയുന്നെങ്കിൽ നല്ല കാറുള്ള വിശ്വാസം ഇട്ട് പണിയണം. അല്ലെങ്കിൽ മൂന്നാം ദിവസം നൂറാം കൂത്തു. പിറ്റേ ദിവസം അപ്പച്ചനെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന അച്ഛൻ്റെ കാര്യം അപ്പച്ചനൊരു കഥ പറയും, പെട്ടെന്ന് ഓർക്കുക. പല്ല് പ്രസവിച്ചാൽ ഏഴ് കുഞ്ഞുങ്ങൾ കാണും. ഒന്നിന് പത്ത് രൂപ വെച്ച് ആ പ്രസവത്തിലെ മുഴുവൻ പല്ലിക്കുഞ്ഞുങ്ങളെ വിറ്റാൻ 70 രൂപ കിട്ടും. തലക്ക് ശരിയാണല്ലോ. ആന പ്രസവിച്ച ആ ഒന്നേ കാണും. ആ ഒരെണ്ണത്തിന് കിട്ടും 15,000. എന്നിട്ട് അപ്പത്തിന് ഒരു ചോദ്യം ചോദിക്കും, എന്തിനാ പന്നിക്കുഞ്ഞ് പോലെ ഒത്തിരി? ശരിയാണ്, ഒന്ന് മതി, ആനക്കുഞ്ഞു പോലെ ഒന്ന് മതി. ഒത്തിരി ഉണ്ടെങ്കിൽ ഒരു ഗുണമേ ഉള്ളൂ, ഫാൻ എടുക്കുമ്പോ പാ പറന്നു പോത്തില്ല. ആനക്കുട്ടി പോലെ ഇവിടെ ഇടത്തുവാക്കാർ ആരെങ്കിലും ഉണ്ട്? ഇടത്തുവാക്കാർ ആ പ്ലീസ് നിങ്ങളെ ആര്യ പറയാൻ. ഇടത്തുവായി നിങ്ങൾ എന്നാലുണ്ടല്ലോ, അവിടുത്തെ തെങ്ങൊന്ന് കാണണം. തിരുവല്ലക്കാട് തെങ്ങ് പോലല്ല ഞങ്ങളുടെ തെങ്ങൊക്കെ, നാലായിരം മിനിഞ്ഞ പോലെ നിൽക്കുക. കാരണം പ്രതികൂലം നിൽക്കുക, എങ്ങനെ കാറ്റടിച്ചാലും പിടിച്ചു നിൽക്കാമെന്ന് തെങ്ങിനറിയാം. അതുകൊണ്ട് എന്നാ കുഴപ്പം, ഞങ്ങളുടെ തെങ്ങേനെ പതിയാൻ കയറിയാൽ ഒരു കൊലയെ കിട്ടും, ഒന്നര തെങ്ങ. എത്രക്കാരുടെ തെങ്ങനോ ഇറങ്ങി പിടിച്ചു കിടക്കുക, ഒറ്റ കൊലയെ കിട്ടും 25-35. കാര്യം എന്തെന്നറിയാമോ, പ്രതികൂല കാറ്റിന്റെ മധ്യത്തിൽ, ചുറ്റിയടിക്കുന്ന കാറ്റിന്റെ മധ്യത്തിൽ ഇറക്കുവാക്കാന്റെ തെങ്ങ അവർ നിൽക്കുക. ആരുടെ തീരക്ക് നിന്നേച്ചേ പടിഞ്ഞാത്തൊക്കെ വീണ് കിടക്കുക, തല മാത്രം പൊക്കി പിടിക്കും. പ്രതികൂല കാറ്റിനെ ഇങ്ങോട്ട് അടിക്കുമ്പോ പറയും, വാടാ ഇങ്ങോട്ട്, വാടാ ഇങ്ങോട്ട്. പ്രതികൂല കാറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് അതുകൊണ്ട് സമർത്ഥിയാ എന്റെ സഭ ലെബാനോനിലെ ദേവദാരു പോലെ പറയും. മുപ്പത്തഞ്ചാം അധ്യായം രണ്ടാം വാക്യം, യെശയ്യാപ്രവചനം 35:2.
ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും, ലെബാനോന്റെയും മഹത്വവും കർമ്മേലിന്റെയും ഷാരോന്റെയും ശോഭയും ഉയർത്തപ്പെടും.
ദൈവത്തിന്റെ പൈതൽ മനോഹരമായി പൂത്ത് ആഴത്തിൽ വേരൂന്നും ലെബാനോന്റെ മഹത്വം ദേശത്ത്
വെളിപ്പെടും.
ഒരു ദൈവ പൈതൽ ദൈവകൃപയിൽ നിന്നാണ്, ഒരു മഹത്വമുണ്ട്. There is a glory about Lebanon. ലെബാനോന് ഒരു മഹത്വമുണ്ട്. ആ മഹത്വം രണ്ട് വിധമാണ്. ഒന്ന്, ആമേൻ, അത് ശാഖോമ ശാഖയായിട്ട് പടരും എന്ന് പറഞ്ഞാൽ ലെബാനോൻ ദേവദാരി പടർന്ന് 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 ഷെയ്ഡുള്ള ഒരു വൃക്ഷമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ കീഴിൽ വലിയാപ്പക്കാരൻ നിൽക്കും, അതിന്റെ കീഴിൽ ഒത്തോളം കുതിരമെന്ന് നിൽക്കും, അതിന്റെ വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ പക്ഷികൾ കൂടുവെക്കും. അനേകർക്കൊരു ആശ്വാസം, എല്ലാ സഭയിലും എല്ലാ സഭയിലും ആശ്വാസത്തിനായിട്ട് കുറച്ച് ദേവദാരുക്കളെ ദൈവം നടത്തിയിട്ടുണ്ട്. അത് ഐ പി സിയിലുണ്ട്, ശാരോലിലുണ്ട്, സ്വതന്ത്രമാരുടെ ഇടയിലുണ്ട്. കാരണം അങ്ങനെ കുറെ പേരുണ്ടെങ്കിൽ ആശ്വാസം
ഉണ്ടാകത്തുള്ളൂ.
ഞാൻ ഓരോ പോട്ട് 4 ദിവസം കൺവെൻഷൻ പ്രസംഗിക്കാൻ രണ്ടു മൂന്ന് മാസം കുടിച്ചു പാസിനെ ഒന്നര മുറി എത്തു. പാസ്വേഡുള്ളവർ കൊച്ചുപേ താമസിക്കുന്ന ഇവിടെ അല്ല, വേറെ വീട്ടില. ഞാൻ ചുറ്റും നമ്മുടെ വിശ്വാസം വീടാണോ? അല്ല, എല്ലാ വിശ്വാസം വീടാണ്. ഏത് സമയ പാസ്വർമാർ വന്നാലും അവിടെ താമസിപ്പിക്കുന്നേ. അങ്ങനെ വീടുണ്ടെങ്കിൽ തമ്പുരാൻ ഒരു
ആശ്വാസമാണ്.
അതിനകത്ത് അവരാൻ നിനക്ക് വലിയ വീടും, ഹാലലൂയ നല്ല ഷീറ്റും, ഹാലലൂയ നല്ല ബ്ലാങ്കറ്റും തന്ന ദൈവമക്കളെ കിടത്താൻ ദൈവത്തിന് ആശ്വാസമായി. ഞങ്ങളുടെ അവിടെ ഈയിടെ ചെറുപ്പക്കാരൻ മരിച്ചു. തട്ടപ്പുറത്തെ വീട്ടിലെ 85 വയസ്സുള്ള അമ്മച്ചു അമ്മച്ചു എന്ന് പറഞ്ഞു, അമ്മച്ചി ഇന്നാലും മരിച്ചു പോയല്ലോ. അയ്യോ എന്റെ ദൈവമേ, നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു, ആർക്കൊരു ദോഷവും ചെയ്യാത്തവനായിരുന്നു, മരിച്ചു പോയോ? കഷ്ടമായി പോയി. 2 മിനിറ്റ് മിണ്ടാതെ തേച്ച് പറയാ, ആ പോട്ടെ, ആർക്കൊരു ഗുണം ചെയ്തിട്ടില്ല. സമയം വിളിച്ചാക്കിട്ട് ഒരു ഗുണം ഉണ്ടായില്ല. എനിക്ക് ഭാര്യക്ക് മക്കൾക്കൊന്നും പറഞ്ഞ് ജീവിച്ചറിയാം. നീ രാകുമ്പോഴും അങ്ങനെ തന്നെ പറയും, പോട്ടെ, ആർക്കും ഒരു പ്രയോജനം ഉണ്ടായില്ല. ദൈവത്തിന് സ്തോത്രം. തബീഥ മരിച്ചപ്പോൾ ദേശത്തെ സ്ത്രീകളെല്ലാം ഓടിക്കൂടി, ഇത് തബീഥ വാങ്ങിച്ചത് ഉടുപ്പായിരുന്നു, ഇത് അവിടെ വെട്ടിത്തന്ന കുപ്പായമ, ഇത് അവിടെ തയ്ച്ചു തന്ന 100 കാര്യം പറയാനുണ്ട്. നീ രപ്പാലോ ഒരു കച്ചക്കുറിയാണ്ട് കാണിക്കാനില്ല. അതോ ആർക്കൊന്നും കൊടുത്തതില്ല. നിന്നെ ഇങ്ങോട്ട് വല്ല പിടിങ്ങണമെന്നല്ല, കർത്താവിന് വല്ല കൊടുക്കണമെന്ന് ഇതുവരെ പഠിച്ചിട്ടില്ല. ഗ്ലോറി ഓഫ് ലെബനോൻ. രണ്ടാമത് ലെബനോന്റെ രണ്ടാമത്തെ മഹത്വം, അത് പൂത്തൊലഞ്ഞ് വാസന കൊണ്ട് നിറയും. നീണ്ടകര എന്നൊരു സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട്, ഞാനിവിടെ നിർത്തുകയാണ്. നീണ്ടകര ആരുമ്പോൾ കണ്ടക്ടർ വിളിച്ച് പറയുമോ, നീണ്ടകരയോ ഇരിക്കുന്നവരെല്ലാം അറിയാതെ മൂക്ക് കുത്തുന്നു. കാരണം നീന്തകര വരുമ്പോ എല്ലാവർക്കും അറിയാം ഒരു വാസന. ഇതുപോലെ തന്നെയാ ഐ പി സി കാരൻ ചെന്ന് കയറിയ അതിന്റെ ഒരു വാസന. കച്ചോടി അത് വേറൊരു മണമാ അല്ലേ. ഇവിടെ എന്റെ മോൾ അമേരിക്കയിൽ വന്നപ്പോ ഞങ്ങൾ രണ്ടുപേരുടെ കാറ് പോവായിരുന്നു, എതിരെ ഒരു കാർ വന്നു. അപ്പൊ അവൾ എന്നോട് കാറ് ഇരുന്നു പറഞ്ഞു, അമ്മേ ഇപ്പൊ അങ്ങോട്ട് പോയത് വർഷക്കരായിരുന്നു. ഞാൻ ചോദിച്ചു, ഞാൻ അറിയുമോ? ഇല്ല. പിന്നെ അറിഞ്ഞ ഭക്ഷകരാ, നല്ല ഭക്ഷകരാ. ഞാൻ ചോദിച്ചു, എങ്ങനെ അവളെ അറിയില്ലേ? അമ്മയ്ക്ക് മണം വന്നില്ലേ? ഭക്ഷക്കാരൻ കാണാതെ പാസ് ചെയ്ത മണമുണ്ട്. ഞാൻ ചോദിച്ചത്, എന്റെ അമേരിക്കക്കാരനെ നീ എന്നറിഞ്ഞു? അത് അമേരിക്കക്കാരുടെ മണമല്ല, ഭക്ഷക്കാരൻ അവൻ്റെതായി ടിക്കറ്റ് ടിപ്പിക്കൽ സ്മെല്ലുണ്ട്. ദൈവമൈതിരി, നീ ഒരു വീട്ടിൽ കയറിയാൽ നിന്റെ സ്തോത്രത്തിന് ഒരു വാക്കിയോട് വായിച്ച് നിർത്തുക. 2 കൊരിന്ത്യർ 2:15 പതിനഞ്ചാം വാക്യം,
രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ
വാസനയാണ്. നശിക്കുന്ന പോലെ ഇടയിലും ഞങ്ങൾ ദൈവത്തിൽ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. ദൈവത്തിന്റെ പള്ളി ആത്മാ പ്രാർത്ഥിക്കുവാൻ, അവനെ ദൈവത്തിന്റെ ശുശ്രൂഷ വളർന്ന് വാസന പുറപ്പെടുവിക്കുവാൻ, അവന്റെ വരവിന് വേണ്ടി വാസനകളുടെ ജീവിതത്തെ ഒരുക്കുവാൻ. ഹല്ലേലൂയ്യ! ഇതാ കഥാ വേഗം വരുന്നു. ഒരു കൂട്ടം ജീവിതങ്ങളെ ഒരുക്കിക്കൊണ്ട് ആമേൻ. പറ്റിപ്പോവാത്ത നീരുറമയായി ആമേൻ. ഫലം കായ്ക്കുന്ന പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, കഷ്ടങ്ങളുടെ മധ്യത്തിൽ ഫലം കായ്ക്കുന്ന വൃക്ഷമായി ഇടതൂന്ന് വളർന്ന് താങ്ങാനുള്ള വൃക്ഷമായി വാസന പുറപ്പെടുവിക്കുന്ന മരമായി ഹല്ലേലൂയ്യ. മഞ്ഞും നീങ്ങി പോകാത്ത പാറകളുള്ള ഒരു പർവ്വതമായി നിൽക്കുവാൻ ഇന്ന് രാത്രി ദൈവം നമ്മെ ഒരുക്കട്ടെ. ഹല്ലേലൂയ്യ! അവൻ നമ്മളെ പണിയും. ആര് തടുക്കും? നസ്രയത്തിലെ തച്ചുപണിക്കാരൻ ഇന്ന് രാത്രി നിന്നെ പണിയാൻ ഇറക്കില്ല. പ്രൈസ് ദ ലോർഡ്! യവാനോൻ പോലെ നിന്നെ പണിയുവാൻ, ഹല്ലേലൂയ്യ, കുറവില്ലാത്തവരായി നിന്നെ പണിയുവാൻ, ദൈവത്തിന്റെ ശക്തിയാ നിന്നെ പണിയുവാൻ, അവൻ സൈന്യത്തല്ല ശക്തിയല്ല എന്റെ ആത്മാവിനാൽ പണിയുക. ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാർത്താൻ സഹോദര നിന്നെ ഒന്ന് പണിയുവാൻ, മാതാവെ നിന്നെ ഒന്ന് പണിയുവാൻ, നിന്റെ ദുഃഖം മാറ്റുവാൻ, നിന്റെ വായിൽ പുതിയ പാട്ട് തരുവാൻ ഇന്ന് രാത്രി കർത്താവിനെ വിളിക്കുക. സമയം തീർന്നല്ലോ, ഞാൻ അവിടെ നിർത്തട്ടെ. കർത്താവിന്റെ രാത്രി വളരെ നമ്മെ അനുഗ്രഹിക്കുവാനാകട്ടെ.